സുപ്രഭാതം. ഇന്ന് ജൂൺ 21. ചില സിനിമകളുടെ ട്രെയിലർ കാണിക്കുമ്പോൾ അതിൽ നാടകീയത, ചതി, കൊല, വിജയം വരിക്കൽ ഒക്കെ ഉണ്ടെന്ന് കാണിക്കും പോലെ, ഇന്നത്തെ ദിവസം 1953 ജനിച്ച ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ഇവയെല്ലാം ഉണ്ടായിരുന്നു. ഒരു പൂർണ്ണ ജീവിതം. എന്നാൽ അതിൻ്റെ ഇടയിൽ ധാരാളം വൈരുദ്ധ്യങ്ങളും ഇറാനിലെ കുർഡിഷും സിന്ധിയും കൂടി ചേർന്നുള്ള വംശത്തിൽ നിന്നും അമ്മ ഷിയ മുസ്ലിം. നായികയുടെ വിദ്യാഭ്യാസം ഹാർവാർഡും കേംബ്രിഡ്ജിലുമാണ്. കേംബ്രിഡ്ജിലെ യൂണിയൻ പ്രസിഡന്റ് പോലുമായി. അപ്പൻ ധാരാളം ഭൂസ്വത്തുള്ള കുടുംബത്തിൽ നിന്നും വന്നതിനാൽ ആൾ ഒരല്പം പ്ലേ ബോയ് കൂടിയായിരുന്നു. അത് സ്വാഭാവികം. അങ്ങനെ ഒരിക്കൽ വഴക്കായി ഇവളുടെ അമ്മ പിണങ്ങി കുറേ നാൾ സ്വന്തം നാടായ പേർഷ്യയിൽ പോയി താമസിച്ചു. എന്നിട്ട് പിള്ളേരുടെ കസ്റ്റഡി കിട്ടാതെ വന്നപ്പോൾ മടങ്ങി എന്നൊക്കെയാണ് കേട്ട് കേൾവി. നമ്മുടെ നായികയ്ക്ക് രാഷ്ട്രീയക്കാരനും കൂടിയായിരുന്ന ബാപ്പയെ വലിയ ആദരവായിരുന്നു. പട്ടാളക്കാർ അപ്പനെ തൂക്കിക്കൊന്നതാണ് അവളുടെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകരമായ മറക്കാനാവാത്ത സംഭവം. അങ്ങനെയാണ് ബേനസീർ അപ്പൻ തുടങ്ങി വെച്ച PPP രാഷ്ട്രീയ പാർട്ടിയുടെ മേധാവിത്വം ഏറ്റെടുക്കുന്നതും പാഞ്ചാലി ശബ്ദം എടുക്കുന്നതും അപ്പനെ തട്ടിവരെ വക വരുത്താൻ. പട്ടാള മേധാവി സിയാ ഉൽ ഹക്ക് ബേനസീറിൻ്റെ ജനഹിതം കൂടി വരുന്നത് കണ്ടിട്ട് അവളെ തടങ്കലിലിട്ടു. ബേനസീർ പണ്ട് ഹാർവാർഡിൽ ഉണ്ടാക്കിയ സുഹൃത്ത് പീറ്റർ ഗൽബ്രിയത്ത്, അതായത് നമ്മുടെ പഴയ US അംബാസഡറിൻ്റെ പുത്രൻ, വാഷിങ്ടണിൽ തൻ്റെ സ്വാധീനം നന്നായി ചെലുത്തി. അതായത് ജനാധിപത്യം വീണ്ടെടുക്കാൻ അമേരിക്കയ്ക്ക് നല്ലത് ബേനസീറുമായി ഉള്ള കൂട്ടുകെട്ടാണ്, റിയ ന്യൂക്ലിയർ ബോംബിൻ്റെ ആളാണ് എന്നൊക്കെ ബഹളം കൂട്ടി വൈറ്റ് ഹൗസ് ഒടുവിൽ സിയയെ ഞെക്കി നിർബന്ധിച്ച് ബൂട്ടോയെ ജയിലിൽ നിന്നും ഇറക്കി. ഇറങ്ങിയ ഉടനെ ബൂട്ടോ നേരെ ലണ്ടനിലേക്ക് പിടിപ്പിച്ചു. എന്നിട്ട് അവിടെ ഇരുന്ന് PPP രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി. അണികളെ ഉത്സാഹിപ്പിക്കാനും അടുത്ത തിരഞ്ഞെടുപ്പിന് വിത്തുകൾ പാകാനുമായി തിരിച്ച് പാകിസ്ഥാനിൽ എത്തിയപ്പോൾ അമ്മ മുഖേന അറേഞ്ച്ഡ് മാരേജ് നടത്തി ഒരു അപൂർവ ജീവിയുമായി, ആലി സർദാറി. ഭാര്യ എന്നുള്ള ലേബൽ കിട്ടിയപ്പോൾ ജനത്തിന് കൂടുതൽ ആദരവായി. പക്ഷെ ബൂട്ടോ എന്നുള്ള പേര് മാറ്റിയില്ല. അതാണല്ലോ മാർക്കറ്റിംഗ്. ഇലക്ഷന് ബൂട്ടോ സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ സിയ പല വേലകൾ ഇറക്കുന്ന സമയത്താണ് സിയയും അമേരിക്കൻ അംബാസഡറും കുറേ പട്ടാള മേധാവികളും അടങ്ങുന്ന വിമാനം തകർന്ന് തരിപ്പണമാകുന്നത്. എല്ലാവരും തട്ടിപ്പോയി. ഇലക്ഷനിൽ ISIക്കാരും മുള്ളമാരും ഒക്കെ പരമാവധി ശ്രമിച്ചു. പക്ഷെ എങ്ങനെയൊക്കെയോ കുറേയൊക്കെ അമേരിക്കയുടെയും സഹായത്തോടും കൂടി ബേനസീർ പാകിസ്ഥാൻ്റെ ആദ്യ വനിതാ പ്രൈം മിനിസ്റ്ററായി 35 വയസ്സിൽ. അതിർത്തി വേലിയുടെ കിഴക്ക് വശത്ത് 40-കാരൻ സുമുഖൻ നമ്മുടെ രാജീവം ഭരിക്കുന്ന സമയം. ഒരു വിധത്തിൽ 2 വർഷം ഭരിച്ചു. ആ കാലം കൊണ്ട് പ്രസിഡന്റ്, പട്ടാളം, മതനേതാക്കന്മാർ എന്നിങ്ങനെ 3 തരം പാരകൾക്ക് വിധേയായി. ഒടുവിൽ ഭരണം കയ്യിൽ നിന്നും പോയി. കുറേ കാലം കഴിഞ്ഞ് 2nd ഭരണം കിട്ടിയപ്പോൾ സമയാധിഷ്ഠിത പരിപാടിയായി മാറി. ഉള്ള സമയം കൊണ്ട് പരമാവധി സമ്പാദിക്കണം എന്നുള്ള മുദ്രാവാക്യം. അതിന് യോജിച്ച ഭർത്താവിനെയും കിട്ടി. ചക്കിക്കൊത്ത ചങ്കര്. 3 വർഷം കൊയ്തിട്ട് ഭരണം നഷ്ടപ്പെട്ട പണച്ചാക്കകളുമായി തിരിച്ച് ലണ്ടനിലേക്ക് മടങ്ങി. പിന്നീട് പാകിസ്ഥാനിൽ ജനാധിപത്യം താൻ വഴി മാത്രമേ ഉണ്ടാവൂ എന്നുള്ള ചീട്ട് കാണിച്ച് അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും കാല് പിടിച്ച് വീണ്ടും ബേനസീർ തിരഞ്ഞെടുപ്പിന് നിൽക്കാൻ ഇസ്ലാമാബാദിലെത്തി. പാകിസ്ഥാൻ്റെ താലിബാൻ അങ്ങനെ തള്ള ഞങ്ങളെ ഭരിക്കണ്ട എന്ന് ഉറപ്പുവരുത്തി. സഞ്ചരിച്ചിരുന്ന വണ്ടിയുടെ സമീപത്ത് നിന്ന് ബോംബ് പൊട്ടിച്ചു, അതിന് മുന്നേ വെടിവെച്ചെന്നും പറയുന്നു. ബേനസീർ അടക്കം 22 പേര് മരിച്ചു. സിസേറിയൻ വഴി ചോര ഒലിപ്പിച്ച് പിറന്ന് വീഴുമ്പോൾ പാകിസ്ഥാൻ്റെ ജനസംഖ്യ ഇന്നത്തെ കേരളത്തിൻ്റെ അത്രയായിരുന്നു. പിന്നെ വീർത്ത് വീർത്ത് ഇന്നിപ്പോൾ ഏകദേശം റഷ്യയുടെ ഇരട്ടിയായി. പക്ഷേ ജനാധിപത്യം എന്ന നാമത്തിൽ ഭരിക്കുന്ന കൂട്ടർക്ക് മാറ്റമില്ല. മരത്തിൻ്റെ ചുറ്റും വള്ളി പോലെ പടർന്ന് പാവം തടിയുടെ സത്ത് ഊറ്റിക്കുടിച്ച് ജീവിക്കുന്ന അവതാരത്തിന് ഇത്തിക്കണ്ണി എന്നാണ് പേര്. ISI, പട്ടാളം, മതനേതാക്കൾ, പിന്നെ കണ്ട അണ്ടനും അടകോടനും ക്രിക്കറ്റുകാരനും പോലെയുള്ള രാഷ്ട്രീയക്കാർ, ഈ പാരസൈറ്റുകൾ ഉള്ളിടത്തോളം കാലം നമ്മുടെ അതിരൻ്റെ പടിഞ്ഞാറ് താമസിക്കുന്ന പാവങ്ങൾക്ക് എന്നാണാവോ മോചനം ഉണ്ടാകാൻ പോകുന്നത്? പഴയൊരു പാട്ടിൻ്റെ ഓർമ്മ വന്നു.
इंसानों की कीमत कुछ भी नहीं, इंसानों की इज्जत जब झूठे सिक्कों में न तोली जाएगी, वो सुबह कभी तो आएगी, वो सुबह कभी तो
മാളോകർക്കെല്ലാം സമ്പൂർണ ആരോഗ്യവും പാകത്തിലുള്ള സമ്പത്തും നേർന്നുകൊണ്ട് കുമരകംകാരൻ.